आप सुन रहे हैं रेडियो रवीश।
नमस्कार, मैं रवीश कुमार। दिस पॉडकास्ट हैज बीन जनरेटेड बाय आर्टिफिशियल इंटेलिजेंस। द वॉइस यू विल नाउ हियर इज नॉट माइंड बट जनरेटेड बाय अ मशीन। वी आर ट्राइंग टू रीच न्यू ऑडियंसेस एंड दस मेकिंग यूज ऑफ व्हाट एआई हैज टू ऑफर। देयर माइट बी सम ट्रांसलेशन रिलेटेड इनएक्यूरेसीज। इन दैट केस प्लीज रेफर टू आवर मेन वीडियो।
ബിജെപി മാനിഫെസ്റ്റോ പുറത്തിറങ്ങി. ഹലോ, ഞാൻ രവീഷ് കുമാർ. ബിജെപിയുടെ പ്രകടന പത്രിക ഇപ്പോൾ പരസ്യമായതോടെ യുവ വോട്ടർമാർ ഒരു തീരുമാനത്തെ അഭിമുഖീകരിക്കുകയാണ്. അവർക്ക് ഇന്ന് ജോലി വേണോ, അതോ 2047 ഓടെ വികസിത ഇന്ത്യ എന്ന വാഗ്ദാനമാണോ? അവർക്ക് ഉടനടി ജോലിയോ വിദൂര സ്വപ്നങ്ങളോ ഇഷ്ടമാണോ? തൊഴിലില്ലായ്മയുടെ കാലത്ത് യഥാർത്ഥ തൊഴിൽ വാഗ്ദാനങ്ങളൊന്നും വരാനിരിക്കുന്നില്ലെങ്കിൽ ഒരു ജോലിയെക്കുറിച്ചുള്ള വെറും സ്വപ്നം പോലും ആകർഷകമായി തോന്നാം. മതപരമായ ആവേശവും ശക്തമായ ഒരു രാഷ്ട്രത്തിന്റെ കാഴ്ചപ്പാടും കൊണ്ട് ആവേശഭരിതരായ ഇന്ത്യയിലെ യുവാക്കൾ ബിജെപിയുടെ പ്രകടന പത്രികയിൽ തൊഴിലവസരങ്ങളുടെ വാഗ്ദാനങ്ങൾ കണ്ടെത്തിയേക്കാം. എന്നിരുന്നാലും സർക്കാർ ജോലികളെക്കുറിച്ച് പ്രത്യേക പരാമർശമില്ല. പരീക്ഷ പേപ്പർ ചോർച്ച തടയാൻ ഒരു നിർദ്ദിഷ്ട നിയമം മാത്രമാണ്. യുബിയിൽ ഇത്തരം ചോർച്ചകളുണ്ടായിട്ടും അതിന്റെ 9 ഇത് പരിഗണനയിൽ വന്നു. ബിജെപിയുടെ സങ്കൽപ്പ് പത്രിയിൽ ആൻഡ് ക്വോട്ട് തൊഴിൽ ആൻഡ് ക്വോട്ട് എന്നതിനുപകരം ആൻഡ് ക്വോട്ട് തൊഴിൽ അവസരങ്ങൾ ആൻഡ് ക്വോട്ട് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ചും യുവാക്കളെ ലക്ഷ്യം വച്ചുകൊണ്ട്. 1,00,000 തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത കോൺഗ്രസും ആർ.ജെ.ഡിയും പോലെ 2014 2,00,000 തൊഴിലവസരങ്ങൾ നൽകുമെന്ന ബിജെപിയുടെ വാഗ്ദാനവും ഈ പ്രകടന പത്രികയിൽ ഇല്ലെന്നത് ശ്രദ്ധേയമാണ്. പകരം വ്യക്തമായതും വിശ്വസനീയവുമായ തൊഴിൽ ഡാറ്റയുടെ അഭാവമാണെന്ന് ധനമന്ത്രി പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും 10 തൊഴിൽ വിവരങ്ങൾ സുതാര്യമായി ശേഖരിക്കുന്നതിനുള്ള ഒരു സംവിധാനം സ്ഥാപിക്കുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടു. അതേസമയം പ്രതിപക്ഷത്തെ വിശ്വസനീയമല്ലാത്ത ഡാറ്റ കുറ്റപ്പെടുത്തുന്നു. തൊഴിലവസരങ്ങൾ കണക്കാക്കുന്നതിനുള്ള ഒരു മൂർത്തമായ സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത പ്രകടന പത്രികയിലില്ല. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ ലോകത്തിലെ 3 വലിയ സമ്പദ്വ്യവസ്ഥയാക്കുമെന്ന വാഗ്ദാനങ്ങളോടെയാണ് പ്രകടന പത്രിക വലിയ സ്വപ്നങ്ങൾ കാണുന്നത്. എന്നാൽ ഈ വളർച്ച എങ്ങനെ തൊഴിലവസരത്തിലേക്ക് മാറുമെന്ന് അതിൽ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദശകത്തിൽ സ്കിൽ ഇന്ത്യ, സ്മാർട്ട് സിഇടി, പിഎം വിശ്വകർമ്മ, മുദ്ര തുടങ്ങിയ സംരംഭങ്ങൾ എത്രത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്ന് ബിജെപി വ്യക്തമായി വിവരിക്കണമായിരുന്നു. സുതാര്യമായ പരീക്ഷകളിലൂടെ ലക്ഷക്കണക്കിന് യുവാക്കളെ സർക്കാർ ജോലികളിലേക്ക് റിക്രൂട്ട് ചെയ്തതായി പ്രകടന പത്രിക അവകാശപ്പെടുമ്പോഴും കൃത്യമായ കണക്കുകൾ നൽകുന്നതിൽ പരാജയപ്പെടുകയാണ്. സൃഷ്ടിക്കപ്പെടുന്ന അവസരങ്ങൾ യുവാക്കളുടെ ഭാവനയെ മറികടക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ശ്രദ്ധേയമാണ്. യുവജനങ്ങൾക്ക് അഭൂതപൂർവമായ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് വിവിധ മേഖലകളിൽ ഇന്ത്യയെ ആഗോള ഹബ്ബായി പ്രകടന പത്രിക വിഭാവനം ചെയ്യുന്നു. എന്നിരുന്നാലും ഈ തൊഴിലവസരങ്ങൾ എപ്പോൾ എങ്ങനെ യാഥാർത്ഥ്യമാകും എന്നത് അവ്യക്തമാണ്. കഴിഞ്ഞ 10 ഉൽപ്പാദന മേഖലയിലെ തൊഴിലവസരങ്ങളുടെ കണക്ക് ശ്രദ്ധേയമായി ഇല്ലാതായിരിക്കുന്നു, പകരം മഹത്തായ ദർശനങ്ങൾക്ക് പകരം വയ്ക്കുന്നു. ഓരോ പാർട്ടിയുടെയും പ്രകടന പത്രികയിൽ അവരുടെ കാഴ്ചപ്പാട് പ്രശ്നങ്ങളിൽ പ്രതിഫലിക്കുന്നു. തൊഴിൽ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തുന്ന കോൺഗ്രസ്, SP, തൃണമൂൽ കോൺഗ്രസ്, RJD തുടങ്ങിയ പാർട്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി യുവാക്കളുടെ തൊഴിൽ ഉത്കണ്ഠകളിൽ ആശങ്കയില്ലെന്നാണ് ബിജെപിയുടെ പ്രകടന പത്രിക സൂചിപ്പിക്കുന്നത്. തൊഴിലില്ലായ്മ വളർച്ചയുടെ ആഖ്യാനം നിലനിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും മോദിയുടെ ഭരണത്തിന് കീഴിലുള്ള കുറഞ്ഞ വേതനം ലഭിക്കുന്ന ജോലികൾ മുഖേനയുള്ള ഇന്ത്യയിലെ തൊഴിലിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ശരിയും തെറ്റും തിരിച്ചറിയാൻ പാടുപെടുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. തൊഴിലിനെക്കുറിച്ചുള്ള സമീപകാല റിപ്പോർട്ടുകൾ ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നു. dataforindia.com അഭിഷേക് വാഗ്മറയുടെ ഒരു റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് ചൈനയിലെ 55% ആളുകൾ ശമ്പളമുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്നു. ഇത് ഇന്ത്യയിൽ 20% മാത്രമാണ്. ശ്രീലങ്കയിൽ ഇത് 58%, അമേരിക്കയിൽ ഇത് 90% കവിയുന്നു. മാനുഫാക്ചറിംഗ്, ആരോഗ്യം, ബിസിനസ്, ടെക്നോളജി, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സാധാരണയായി കാണപ്പെടുന്ന സ്ഥിരമായ പ്രതിമാസ ശമ്പളം വ്യക്തികൾക്ക് ലഭിക്കുന്നതാണ് ശമ്പളമുള്ള ജോലികൾ. ഇന്ത്യയിൽ എല്ലാ ശമ്പളമുള്ള ജോലികളും തുല്യമല്ലെന്ന് വാഗ്മറെ രേഖപ്പെടുത്തുന്നു. ശമ്പളം വാങ്ങുന്ന തൊഴിലാളികളിൽ 42% പേർക്ക് മാത്രമേ കരാറുകൾ എഴുതിയിട്ടുള്ളൂ. വെറും 53% പേർക്ക് ശമ്പളത്തോടുകൂടിയ അവധിക്ക് അർഹതയുണ്ട്. മറ്റുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കാത്തതിനാൽ അവധിയെടുക്കുന്നതിന് ശമ്പളം പിടിക്കുന്നു. സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട സ്ഥിതിയും സമാനമായി ഗുരുതരമാണ്. ഇതൊക്കെയാണെങ്കിലും ചിലർ വസ്തുതകൾ അവഗണിക്കാൻ തീരുമാനിച്ചേക്കാം. എന്നാൽ സ്ഥിതിവിവരക്കണക്കുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ജോലികളുടെ ഗുണനിലവാരം താഴ്ന്നതാണെന്ന്, പല ജോലികളും അമിത ജോലിക്ക് കുറഞ്ഞ വേതനം വാഗ്ദാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് സർക്കാർ സ്വതന്ത്രമായി ഈ ഡാറ്റ ശേഖരിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യാത്തത്. കൃത്യമായ വിവരങ്ങൾ നൽകാതെ അത്തരം സർവേകളും പഠനങ്ങളും തള്ളിക്കളയാൻ അനുവദിക്കുന്നു. ഇന്ത്യയിലെ തൊഴിൽ സേനയിൽ 58 കോടി ജനങ്ങളുണ്ടെന്നും അതിൽ 56 കോടി പേർ ജോലി ചെയ്യുന്നുണ്ടെന്നും 2 കോടി പേർ തൊഴിലില്ലാത്തവരാണെന്നും വാഗ്മറയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കാർഷിക മേഖലയിൽ ഇപ്പോഴും പകുതിയോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. 26 കോടി ആളുകൾ കൃഷിയിലേർപ്പെട്ടിരിക്കുന്നു. ഈ മേഖലയ്ക്ക് നിരവധി പ്രതിഷേധങ്ങൾക്കിടയിലും BJP മിനിമം താങ്ങുവില MSP ഉറപ്പു നൽകിയിട്ടില്ല. കൂടാതെ 14 കോടി ആളുകൾ വ്യവസായത്തിലും 16 കോടി സേവനങ്ങളിലും ജോലി ചെയ്യുന്നു. കൃഷി ഉപേക്ഷിച്ചവരിൽ 7.5 കോടി പേർ നിർമ്മാണ മേഖലയിലും 6.5 കോടി പേർ നിർമ്മാണ മേഖലയിലും തൊഴിൽ കണ്ടെത്തി. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി തൊഴിലവസരങ്ങളെക്കുറിച്ച് റാലികളിൽ തുറന്നു സംസാരിക്കുന്നത്. ഉദാഹരണത്തിന്, ഋഷികേശിലെ തന്റെ പ്രസംഗത്തിൽ ടൂറിസത്തെയും സ്റ്റാർട്ടപ്പുകളെയും തൊഴിൽ സ്രോതസ്സുകളായി അദ്ദേഹം ഉയർത്തിക്കാട്ടി. എന്നിട്ടും ഈ പുതിയ മേഖലകളിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ സർക്കാർ പരാജയപ്പെട്ടു. 2024 മാർച്ചിൽ ENQ 42 നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് ചെയ്തു. 130 സ്റ്റാർട്ടപ്പുകൾ 2022 മുതൽ 37,260 പേരെ പിരിച്ചുവിട്ടു. സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ് ഗണ്യമായി കുറഞ്ഞു. 2023 7 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. 2019 മുതൽ BJP തൊഴിലവസരങ്ങളുടെ എണ്ണം ഒഴിവാക്കുകയാണ്. സുതാര്യമായ സംവിധാനമില്ല. മേഖലകളിലുടനീളം തൊഴിൽ വിവരങ്ങൾ ശേഖരിക്കുന്നു. മോദി സർക്കാരിന് കാണിക്കാൻ പോസിറ്റീവ് തൊഴിൽ ഡാറ്റയുണ്ടെങ്കിൽ അത് എല്ലാത്തരം മാധ്യമങ്ങളിലും പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെടുമായിരുന്നു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഇന്ത്യ തൊഴിലില്ലായ്മ റിപ്പോർട്ടും ഉയർത്തിക്കാട്ടുന്നത് ഇന്ത്യയിലെ തൊഴിലില്ലാത്തവരിൽ 83% യുവാക്കളാണെന്നാണ്. 2000-ൽ 35% തൊഴിൽരഹിതരായ യുവാക്കൾക്കും ഇന്റർമീഡിയറ്റ് തലം വരെ വിദ്യാഭ്യാസമുണ്ടായിരുന്നു. 2022 ആകുമ്പോഴേക്കും ഈ കണക്ക് 65.7% ഉയർന്നു. ഇത് ഇന്റർമീഡിയറ്റ് വിദ്യാഭ്യാസമുള്ളവരിൽ തൊഴിലില്ലായ്മ രൂക്ഷമായതായി സൂചിപ്പിക്കുന്നു. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കണോമിയുടെ കണക്കനുസരിച്ച് ജനുവരിയിലെ കണക്കനുസരിച്ച് 2023 ഒക്ടോബർ ഡിസംബർ പാദത്തിൽ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചു, പ്രത്യേകിച്ച് 20 മുതൽ 34 വയസ്സുവരെ പ്രായമുള്ളവരിൽ. 2022 കർഷകർക്ക് ഇരട്ടി വരുമാനം വാഗ്ദാനം ചെയ്തതിന് സമാനമായി 2047 വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാടാണ് യുവാക്കൾക്ക് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത്. 25 മുതൽ 29 വരെ വയസ്സ് പ്രായമുള്ളവർക്കിടയിലെ തൊഴിലില്ലായ്മ 42 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഇത് തൊഴിലില്ലായ്മയുടെ ഏറ്റവും ഉയർന്ന നിലയെ അടയാളപ്പെടുത്തുന്നു. കഴിഞ്ഞ 30 മാസമായി 30 മുതൽ 34 വരെ വയസ്സ് പ്രായമുള്ള യുവാക്കൾക്കിടയിൽ ഇത് നിരീക്ഷിക്കപ്പെടുന്നു. കുറഞ്ഞ വേതനം ലഭിക്കുന്ന ജോലികൾ മാത്രം ലഭ്യമാകുന്ന തരത്തിൽ തൊഴിൽ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ദാരിദ്ര്യം തുടച്ചുനീക്കപ്പെടുന്നതെന്നും ആരുടെ ദാരിദ്ര്യമാണ് പരിഹരിക്കപ്പെടുന്നതെന്നും ചോദ്യം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയിൽ ആരാണ് യഥാർത്ഥത്തിൽ സന്തുഷ്ടർ? കഴിഞ്ഞ 10 വർഷമായി മോദി സർക്കാർ പാവപ്പെട്ടവരുടെ ക്ഷേമത്തെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു. എന്നിട്ടും സമ്പന്നർ കൂടുതൽ സമ്പന്നരായിത്തീർന്നു. തുടക്കത്തിൽ സർക്കാർ ആൻഡ് ക്വോട്ട് സ്യൂട്ട് ബൂട്ട് ആൻഡ് ക്വോട്ട് സർക്കാരാണെന്ന് കോൺഗ്രസ് മാത്രമേ ആരോപിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ നിരവധി കാര്യമായ ഗവേഷണ പഠനങ്ങൾ മോദിയുടെ ഭരണത്തിന് കീഴിൽ ശതകോടീശ്വരന്മാർ തഴച്ചുവളരുന്നു എന്നതിന്റെ തെളിവുകൾ അവതരിപ്പിക്കുന്നു. പാരീസ് സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ വേൾഡ് അസമത്വ ലാബ് നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അസമത്വമുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് കണ്ടെത്തിയതായി നിങ്ങൾക്കറിയാമോ? നിതിൻ ഭാരതി, ലൂക്കാസ് ചാൻസൽ, അൻമോൾ സോമാഞ്ചി, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് തോമസ് പിക്കറ്റി എന്നിവർ ചേർന്ന് ആൻഡ് ക്വോട്ട് ഇന്ത്യയിലെ വരുമാനവും സമ്പത്തും അസമത്വം 1922 മുതൽ 2023 വരെ ദ റൈസ് ഓഫ് ദ ബില്യണയർ രാജ് ആൻഡ് ക്വോട്ട് എന്ന തലക്കെട്ടിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ അസമത്വ റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക വിദഗ്ധർ അതിനെ വിമർശിച്ചു. എന്നിരുന്നാലും ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ആ വിമർശനങ്ങളെയെല്ലാം അഭിസംബോധന ചെയ്തു. അസമത്വ റിപ്പോർട്ട് തയ്യാറാക്കിയ സാമ്പത്തിക വിദഗ്ധർ അവരുടെ റിപ്പോർട്ടിന്റെ കൃത്യതയിൽ ഉറച്ചുനിൽക്കുന്ന വിമർശനത്തെ അടിസ്ഥാനരഹിതമാണെന്ന് തള്ളിക്കളഞ്ഞു. നിങ്ങൾക്കും വായിക്കാം. ഇന്ത്യ ഭരിക്കുന്നത് സമ്പന്നർ മാത്രമല്ല, കോടീശ്വരന്മാരാണ്. അവരുടെ സമ്പത്തും സ്വത്തും പലമടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം അസമത്വം കുറഞ്ഞുവരികയായിരുന്നു. എന്നാൽ 2000 ശേഷം അത് കുതിച്ചുയർന്നു. ഇന്ന് മോദിയുടെ ഭരണത്തിന് കീഴിലുള്ള അസമത്വം ബ്രിട്ടീഷ് ഭരണകാലത്തേക്കാൾ കൂടുതലാണ്. അതായത് ദരിദ്രർ കൂടുതൽ ദരിദ്രരും പണക്കാർ കൂടുതൽ സമ്പന്നരുമായി. ജനസംഖ്യയുടെ 70% പേരുടെ സമ്പത്ത് കൂട്ടിച്ചേർത്താൽ അത് മുകളിലെ 1% ക്കാൾ കുറവാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് കേൾക്കൂ. ആൻഡ് ക്വോട്ട്: ഇന്ത്യയിലെ ഏറ്റവും വലിയ 22 സമ്പന്നർക്ക് 70 കോടി ആളുകളുടെ അത്രയും സമ്പത്തുണ്ട്. ഒരു വശത്ത് പിന്നാക്ക വിഭാഗക്കാരും ദളിതരും ആദിവാസികളും പാവപ്പെട്ട പൊതുജാതിക്കാരും ഉൾപ്പെടെ 70 കോടി ജനങ്ങളും മറുവശത്ത് 22 പേരുമുണ്ട്. ഈ 70 കോടി ജനങ്ങൾ എന്താണ് പറയുന്നത്? കർഷകർ MSP ആവശ്യപ്പെടുന്നു, യുവാക്കൾ തൊഴിൽ ചോദിക്കുന്നു, വിലക്കയറ്റത്തിൽ നിന്ന് സംരക്ഷണത്തിനായി സ്ത്രീകൾ അപേക്ഷിക്കുന്നു. പക്ഷേ ആരും കേൾക്കുന്നില്ല. സർക്കാർ ഒരു ആൻഡ് ക്വോട്ട് സ്യൂട്ട് ബൂട്ട് ആൻഡ് ക്വോട്ട് സർക്കാരാണെന്ന് രാഹുൽ ഗാന്ധി നിരന്തരം കുറ്റപ്പെടുത്തുന്നു. അവിടെ കുറച്ചുപേർ മാത്രം സമ്പന്നരാകുന്നു, എല്ലാ ബിസിനസ്സും കുറച്ചു കൈകളിലേക്ക് പോകുന്നു. ഇത് പുതിയതല്ല. ഇന്ത്യയിലെ സാധാരണക്കാരുടെ വരുമാനം കൂടുകയല്ല കുറയുകയാണെന്നും ജനസംഖ്യയുടെ 1% ആളുകളോടൊപ്പം എല്ലാ സമ്പത്തും കുമിഞ്ഞുകൂടുകയാണെന്നും ഓക്സ്ഫാമിന്റെ റിപ്പോർട്ട് വർഷങ്ങളായി പ്രസ്താവിക്കുന്നു. ഇതിനർത്ഥം സമൂഹത്തിൽ അസമത്വവും ദാരിദ്ര്യവും ഭയാനകമായ തോതിൽ വർദ്ധിക്കുകയാണ്. 2023 ഏപ്രിലിൽ പുറത്തിറക്കിയ ഓക്സ്ഫാം റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ 5% ആളുകൾക്ക് രാജ്യത്തിന്റെ സമ്പത്തിന്റെ 60% ഈ സമ്പത്തിന് 2% നികുതി ചുമത്തിയാൽ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്ന ഇന്ത്യക്കാർക്ക് 3 വർഷത്തെ ഭക്ഷണത്തിന് ധനസഹായം നൽകാമെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. ആനുകാലിക ലേബർ ഫോഴ്സ് സർവേയിൽ PLFS നിന്നുള്ള ഒരു സർക്കാർ കണക്ക് ഞാൻ നൽകട്ടെ. 2019 മുതൽ 20 വരെയിലെ കണക്കുകൾ കാണിക്കുന്നത് ഈ രാജ്യത്ത് പ്രതിമാസം 25,000 രൂപ സമ്പാദിക്കുന്ന ഏതൊരാളും ഏറ്റവും ഉയർന്ന 10% ആളുകളിൽ വരുമെന്നാണ്. ഇത് രാജ്യത്തെ ജനങ്ങളുടെ വരുമാന സ്ഥിതിയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. സാധാരണക്കാരന്റെ സാമ്പത്തിക ശക്തി തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇന്ത്യ 3-ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകാനുള്ള സ്വപ്നം വിൽക്കുകയാണ്. തോമസ് പിക്കറ്റി, ലൂക്കാസ് ചാൻസൽ, അൻമോൾ സോമാഞ്ചി, നിതിൻ ഭാരതി എന്നിവർ തങ്ങളുടെ റിപ്പോർട്ടിൽ 2022 മുതൽ 2023 വരെയിൽ ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിന്റെ 22.6% ജനസംഖ്യയുടെ 1% മാത്രമായിരുന്നു. ഇതിനർത്ഥം നമ്മളെപ്പോലുള്ളവരുടെ കഠിനാധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം 1% മാത്രമാണ്. 2022 മുതൽ 2023 വരെയിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 1% ആളുകൾ രാജ്യത്തിന്റെ സമ്പത്തിന്റെ 40.1% കൈവശപ്പെടുത്തി. ഇത് ചരിത്രപരമായി ഉയർന്ന കണക്കാണ്. 1961 വരുമാനത്തിന്റെ 13% മാത്രമാണ് മുകളിലെ 1% പോയത്. ഇന്ത്യ ഭരിക്കുന്നത് ശതകോടീശ്വരന്മാരാണെന്ന് പാരീസ് സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് വ്യക്തമാക്കി. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 1% ആളുകൾ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ അസമത്വം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന് സൂചിപ്പിക്കുന്നു. ഡെലോയിറ്റ് സർവേ പ്രകാരം കമ്പനി CEOമാരുടെ ശമ്പളം കഴിഞ്ഞ 4 വർഷത്തിനിടെ ശരാശരി 40% വർദ്ധിച്ചതായി മിന്ത് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തു. കോവിഡിനു മുമ്പ് ഒരു CEOയുടെ ശരാശരി വരുമാനം ഇപ്പോഴുള്ളതിനേക്കാൾ 40% കുറവായിരുന്നു. 2024 ശരാശരി CEO വരുമാനം 13.8 കോടി രൂപയാണ്. ഈ റിപ്പോർട്ട് 400 കമ്പനികളെ വിശകലനം ചെയ്യുകയും 20 കോടിയിലധികം വരുമാനമുള്ള CEOമാരുടെ എണ്ണം കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇരട്ടിയായതായി വെളിപ്പെടുത്തുകയും ചെയ്തു. 2023 ഡിസംബറിൽ ഇക്കണോമിക്സ് ടൈംസിൽ അലേഖ് ആംഗ്രയും പ്രിയങ്ക സാൽവെയും പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുമായി ഇതിനെ താരതമ്യം ചെയ്യുക. നിഫ്റ്റി 500 കമ്പനികളെ വിശകലനം ചെയ്ത ശേഷം കഴിഞ്ഞ 5 വർഷമായി IT നിർമ്മാണ കമ്പനികളിലെ തൊഴിലാളികളുടെ ചെലവ് കുറയുകയോ അല്ലെങ്കിൽ അതേപടി തുടരുകയോ ചെയ്തതായി അവർ കണ്ടെത്തി. പണപ്പെരുപ്പത്തിന് ആനുപാതികമായി വേതനവും ശമ്പളവും വർദ്ധിച്ചിട്ടില്ല. കൂടുതൽ ജീവനക്കാരെ ചെലവുകൾക്കായി വായ്പയെടുക്കാൻ പ്രേരിപ്പിക്കുകയും അതുവഴി സുരക്ഷിതമല്ലാത്ത വായ്പകളുടെ പ്രശ്നം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കമ്പനികൾക്കുള്ളിൽ മിക്ക ജീവനക്കാരുടെയും ശമ്പള വർധനവ് സ്തംഭിച്ചിരിക്കുന്നു. മുകളിലുള്ളവർ മാത്രം വർധനവ് കാണുന്നു. കൂടാതെ നിങ്ങൾ മതത്തെയോ ക്ഷേത്രങ്ങളെയോ അടിസ്ഥാനമാക്കിയാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ നിർണായകമായ സാമ്പത്തിക പ്രശ്നങ്ങളെ നിങ്ങൾ അവഗണിക്കുകയാണ്. കമ്പനികൾക്ക് ഫണ്ട് ഇല്ലെന്ന് അവകാശപ്പെടുമ്പോൾ എന്തുകൊണ്ട് BJP 100 കണക്കിന് കോടികൾ സംഭാവന ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഉറവിടങ്ങളിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി 13,000 കോടിയോളം സംഭാവന ശേഖരിച്ചത് എങ്ങനെ എന്ന ചോദ്യങ്ങളാണ് ഉയരേണ്ടത്. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ നിതിൻ ഭാരതി, ലൂക്കാസ് ചാൻസൽ, അൻമോൾ സോമാഞ്ചി, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ ജേതാവ് തോമസ് പിക്കറ്റി എന്നിവർ സർക്കാർ സർവേ ഡാറ്റയെ അടിസ്ഥാനമാക്കി 2015 മുതൽ 2016 വരെയും 2020 മുതൽ 2021 വരെയും ഇടയിൽ ഏറ്റവും താഴെയുള്ള 50% വരുമാനം എടുത്തുകാണിച്ചു. ജനസംഖ്യയുടെ 14.4% നിന്ന് 9.8% കുറഞ്ഞു. ഇത് ഇന്ത്യൻ ജനതയുടെ മതപരവും സാംസ്കാരികവുമായ അഭിമാനം ഇല്ലാതാക്കിയ ദാരുണമായ സാമ്പത്തിക അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമായി മോദി സർക്കാർ മുദ്രവായ്പകൾക്കും സ്വയം തൊഴിൽ മേഖലയ്ക്കും ഊന്നൽ നൽകി. എന്നിരുന്നാലും 2023 ഏപ്രിലിൽ ഹിന്ദു ബിസിനസ് ലൈനിൽ ജയതി ഘോഷിന്റെയും സിസ്റ്റർ പി ചന്ദ്രശേഖറിന്റെയും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നവർ അവരുടെ ഇഷ്ടമേഖലകളിൽ ജോലി ചെയ്യുന്നില്ല, മറിച്ച് 2019 ഏപ്രിലിനും ജൂണിനുമിടയിൽ അവർ നേടിയതിനേക്കാൾ കുറവാണ് പലപ്പോഴും വരുമാനം നേടുന്നതെന്നും. യഥാർത്ഥ പ്രശ്നം തൊഴിൽ മാത്രമല്ല, തൊഴിലെടുക്കുന്നവരുടെ വരുമാനം മുരടിക്കുകയോ കുറയുകയോ ചെയ്യുന്നതാണ്, അത് ലാഭിക്കാനുള്ള കഴിവില്ലായ്മയിലേക്ക് നയിക്കുന്നതായി റിപ്പോർട്ട് ഊന്നിപ്പറയുന്നു. 2023 സെപ്റ്റംബർ മുതലുള്ള റിസർവ് ബാങ്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2023 സാമ്പത്തിക വർഷത്തിലെ ഗാർഹിക സമ്പാദ്യം 50 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു. 2022 GDP 7.2% നിന്ന് 2023 5.1% കുറഞ്ഞു. PLFS 2022 മുതൽ 2023 വരെ പ്രകാരം ഗ്രാമീണ തൊഴിലാളികളിൽ 24.6% വരുമാനം നേടുന്നു. പ്രതിദിനം 100 രൂപയിൽ താഴെ നഗരങ്ങളിലെ 10% തൊഴിലാളികളും സമാനമായ അവസ്ഥയിലാണ്. ഇത് വ്യാപകമായ സാമ്പത്തിക പ്രതിസന്ധിയെ എടുത്തുകാണിക്കുന്നു. തൊഴിലാളികൾ, അതായത് നഗരങ്ങളിൽ ജോലി ചെയ്യുന്നവർ 100 രൂപയിൽ താഴെയാണ് ശമ്പളം വാങ്ങുന്നത്. 2020 മുതൽ 2023 വരെ വർഷങ്ങളിൽ, വെറും 3 വർഷത്തിനുള്ളിൽ, ഗ്രാമപ്രദേശങ്ങളിലെ 5 കോടി ആളുകൾ ശമ്പളമില്ലാത്ത കുടുംബത്തിന്റെ വിഭാഗത്തിൽ ചേർന്നതായി സന്തോഷ് മെഹ്റോത്ര തന്റെ ലേഖനത്തിൽ കുറിച്ചു. തൊഴിലാളികൾ കൂടാതെ നഗരപ്രദേശങ്ങളിലെ 50 ലക്ഷം ആളുകളും ഈ വിഭാഗത്തിൽ ചേർന്നു. നിങ്ങളുടെ പോക്കറ്റ് കാലിയാണെന്ന് നേതാവിന് അറിയാം. നിങ്ങളുടെ മുഖം താഴ്ന്നിരിക്കുന്നു, അതിനാൽ അവൻ നിങ്ങളെ മതത്തിന്റെ പേരിൽ അഭിമാനം നിറയ്ക്കുന്നു. അങ്ങനെ നിങ്ങൾ അഭിമാനം കൊണ്ട് നിറയും. പ്രധാനമന്ത്രി പറയുന്നത് കേൾക്കൂ, ആൻഡ് ക്വോട്ട്, ഇന്ന് രാജ്യത്തിന്റെ ദിശ നോക്കൂ, കോൺഗ്രസിന്റെ ഭാഷ നോക്കൂ. ഇന്ന് ലോകത്ത് ഇന്ത്യയുടെ അന്തസ്സും ബഹുമാനവും വർദ്ധിക്കുന്നു. ഇത് വർദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ? ഇന്ത്യയുടെ പേര് നിർമ്മിക്കപ്പെടുന്നുണ്ടോ? ലോകം ഇന്ത്യയുടെ അഭിമാനം വർദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ? 14 കോടി കുടുംബങ്ങളെ പൈപ്പുവെള്ള പദ്ധതിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. 34 കോടിയിലധികം ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് കാർഡ് ലഭിച്ചു. 50 കോടി ജനങ്ങൾക്ക് ജൻധൻ അക്കൗണ്ടുകളുണ്ട്. ഇതിനെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പദ്ധതി എന്ന് വിളിക്കുന്നു. എന്നാൽ ആളുകളുടെ അക്കൗണ്ടിൽ പണമില്ല, മാസവരുമാനത്തിൽ സമ്പാദ്യമില്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിലൂടെ മാത്രം സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംഭവിക്കുമോ? എത്രയോ പദ്ധതികളുടെ കണക്കുണ്ട്, എന്നിട്ടും തൊഴിലിന്റെ കണക്കില്ല, ആളുകളുടെ വരുമാനത്തിന്റെ കണക്കില്ല, യഥാർത്ഥ മുഖം കാണിക്കുന്ന ഒരു ചിത്രവുമില്ല. നിങ്ങൾ അഭിമാനത്തോടെ ഇരുവിയവരാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇരുവിയിരിക്കുക. 2047 വരെ ഞങ്ങൾ ഇരുവിയിരിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും വേണം. ഹലോ, ഞാൻ രവീഷ് കുമാർ.